അവനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വേണ്ടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ധീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവനെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദോഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും ഇരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും ഇരുത്. എന്തെന്നാൽ മനനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്കു ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്തിന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവരവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമ സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവീനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനോടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുകയും അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുകയും ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതി ഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലോൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവന് അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യനെന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽ തെരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോട്, തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും നിന്നകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തെ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. ദൈവേശ്രദ്ധാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനാൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൾ നിരപ്പിച്ചു. ആകാശത്തിൻ കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുവരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പാറിക്കുമോ?
പാറിക്കുമോർപിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമതലം ദേഹം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നുവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുവദിലാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നല്ല ഒരു ബുധനാഴ്ച ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീക നൽവരങ്ങളും പ്രധാനം ചെയ്യണമെന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിനിപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വന്നിയ ഐസക് വിപ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കാം. ശ്രീമതി മേരീസ് കറിയ ഇപ്പോൾ ഒരു ഗീതം ആലപിക്കുന്നതായിരിക്കും.
Thank you, Cha. Belahinadayil belamehi Belavanayol nadathirunnu Belahinadayil belamehi Belavanayol nadathirunnu Kribayali, kribayali, kribayal അനുദിനവും കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിരുന്നു എന്റെ കൃപ നിനക്കുമറി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിരുന്നു അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിരുന്നു കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിയോടും പകർന്നിടും ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും യഹോവയെ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കിയിടും കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതി ഓടിയിടും കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതി ഓടിയിടും കൃപയാൽ അനുദിനവും
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരായുമായ പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ നന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള വിനയ മൃത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. എന്റെ കർത്താവേ, ഇതായ നിന്റെ അടുക്കിലേക്ക് എന്റെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു, എന്റെ കണ്ണുകൾ നിന്റെ കരുണയ്ക്കായി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ നിന്നെ വിളിക്കുകയും നിന്നിൽ അഭയം പ്രാപിക്കുകയും നിന്നിൽ നിന്നുള്ള കൃപയ്ക്കായി നിന്നോട് യാചിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നെ നീ മറന്നു കളയരുതേ, എന്നെ നീ കൈവിട്ട് കളയരുതേ, എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. നീ എന്നെ എന്റെ വാരികൾക്ക് നന്ദിയാക്കി തീർക്കരുതേ, എന്റെ സഹാക്കൾക്ക് ഞാൻ പരിഹാസകനായി തീരരുതേ. ഞാൻ കുറ്റക്കാരനായി തീർന്നിട്ട് സാത്താൻ സന്തോഷിക്കുമാറാകരുതേ, അസൂയക്കാരൻ എന്റെ തെറ്റുകളെ ചൊല്ലി പ്രശംസിക്കുമാറാകരുതേ. ഞാൻ നിന്റെ ദുരിതത്തിൽ നിന്ന് പുറത്തു പോകുമാറാകരുതേ, ഞാൻ നിന്റെ വഴിവിട്ട് നടക്കുമാറാകരുതേ, നിന്റെ കൃപയെ നിന്ന് മാറ്റിക്കളയരുതേ, നിന്റെ കരുണയുടെ ചെറു കീഴിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്നാലോ നിന്റെ ദയാൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ നിനക്കുള്ളവനാക്കി തീർക്കണമേ, ഞാൻ നിന്നെ മറന്നതുപോലെ നീ എന്നെ മറക്കരുതേ. എന്നാൽ നീ ഉടയവനും ഞാൻ ദാസനുമാകുന്നു, നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ പ്രകാശവും ഞാൻ അന്ധകാരവുമാകുന്നു. എന്നോട് ദയവുണ്ടായി എനിക്ക് പാപരിഹാരം നൽകണമേ, എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ, ദുർവികാരങ്ങളിൽ നിന്നും ശക്തിയുള്ള കയ്യിൽ നിന്നും ബലമുള്ള കാലിൽ നിന്നും അക്രമമുള്ള അധികാരത്തിൽ നിന്നും കവർച്ചക്കാരായ ജനങ്ങളിൽ നിന്നും വഞ്ചകനായ ദുഷ്ടനിൽ നിന്നും എന്നെ ഒഴിച്ച് രക്ഷിക്കണമേ. വാളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ശരീരത്തെ വ്യസനിപ്പിക്കുകയും ആത്മാവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന സങ്കടകരമായ സലശിക്ഷകളിൽ നിന്നും നീ രക്ഷിക്കണമേ. അത് നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പരിപാകതയുള്ളവരുടെയും ബ്രഹ്മചാരികളുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ.
ശ്രീ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്നിടത്ത് ഭക്തിയോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിർണായകം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു ഘട്ടത്തിലാണ്. നമുക്കറിയാമല്ലോ ഇന്ന് ഇന്ന് വൈകിട്ട് എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ സഭയുടെ അസോസിയേഷൻ നടക്കുകയാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് കടലാട് ഭദ്രാസനത്തിന് മാത്രം പൂർത്തിയായിരുന്ന ഡോക്ടർ മാത്യു സ്മാർ സേവര സെവനസിനെ ഏകകണ്ഠേന പരിശുദ്ധ കാതുലിക ബാബായുടെ സ്ഥാനത്തേക്ക് നിയോഗിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തു. അതിന്റെ ഒരു പൂർണ്ണത എന്ന വണ്ണം അസോസിയേഷനിൽ അത് സാധൂകരിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഏടുകളിലെ ഒരു നാഴികക്കല്ലിലൂടെയാണ് ഒരുപക്ഷെ ഈ അസോസിയേഷൻ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. അതുകൊണ്ട് സഭ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കേണ്ട ഒരു ദിനം കൂടിയാണ്. അസോസിയേഷനൊക്കെ ഭംഗിയായിട്ട് നടക്കുവാനും അതിനുശേഷമുള്ള പരിശുദ്ധ ബാബാദിന് മുന്നേയായിട്ടുള്ള വാഴിക്കലൊക്കെയും ഏറ്റവും അനുഗ്രഹീതമായി നടക്കാനായിട്ട് സഭ മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. നമുക്കറിയാം ഇന്ന് ക്രൈസ്തവ സഭകള് അത് സഭയുടെ മൊത്തത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും, എന്നുവെച്ചാൽ ക്രൈസ്തവ സഭ മൊത്തമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ മാത്രമായിട്ടാണെങ്കിലും അത് ഏത് രൂപത്തിലാണെങ്കിലും അകത്തും പുറത്തും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും വളരെ അത്ഭുതകരമായി ദേവനമ്പുരാൻ ഈ നിമിഷം വരെയും സഭയെ നയിക്കുന്നു, സഭയെ നടത്തുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമാണ്. കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ സഭയെ വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ടെങ്കിലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ ദൈവം അനുകൂലമാക്കി തീർത്ത് വളരെ അത്ഭുതകരമായി ഈ സഭയുടെ അസ്തിത്വത്തിനും ഈ സഭയുടെ മഹത്വത്തിനും നിദാനമാകുന്ന വിധത്തിൽ നയിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സഭയുടെ ചുമതലക്കാരായ പിതാക്കന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ അതിനേക്കാൾ ഉപരിയായി ഈ സഭയിലെ സാധാരണ ജനങ്ങളുടെ പ്രാർത്ഥനയും ഭക്തിയും സഭയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും കൂറും ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ സ്നേഹവും പ്രാർത്ഥനയും തുടർന്നും തുടരട്ടെ. സഭ അതിൻ്റെതായ പ്രൗഢിയിലും ആത്മീക വിശുദ്ധിയിലും യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു നടത്തുന്ന ഒരു വലിയ വിശുദ്ധിയുടെ കൂട്ടായ്മയായി ഈ ലോകത്തിൽ അനേകർക്ക് ആശ്വാസവും ശാന്തിയും സമാധാനവും സഹായങ്ങളും പകർന്നു കൊടുക്കാൻ പ്രാപ്തിയുള്ള വളരെ ആത്മീയ ഊർജ്ജസ്വലതയുള്ള ഒരു കൂട്ടായ്മയെ വളർന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാദരമേനിയാകാൻ പോകുന്ന പത്രാപോലിത്തെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥന കാര്യമായിട്ടുണ്ടാകണം. കാരണം ഒരു സഭയെ അതിൻ്റെതായ വിശുദ്ധിയിലും എല്ലാ തരത്തിലും നയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാലഘട്ടമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ ഇന്നത്തെ സ്വഭാവം അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടുന്ന ഒരവസ്ഥയാണ് ഒരു സഭയുടെ മേലധ്യക്ഷന്, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ മേലധ്യക്ഷന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മീയ കരുത്ത് തീർച്ചയായിട്ടും കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. അത് ലഭ്യമാകുന്നത് നമ്മൾ സഭാ മക്കളുടെ പ്രാർത്ഥനയിൽ കൂടിയാണ്. നമ്മുടെ പിതാവിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ഇതിനങ്ങളിൽ പ്രത്യേകമായിട്ട് വീണ്ടും നമുക്ക് ഓർക്കാനുള്ളത് ചേപ്പാട് കബറടങ്ങിയിരിക്കുന്ന ദിവനാസ്തരി മനസ്സിന്റെ 166-ാമത്തെ ഓർമ്മയാണ്. 12-ാം തീയതി ഒരു കാലഘട്ടത്തിൽ സഭയെ അതിന്റെ തനിമയിൽ സൂക്ഷിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ചേപ്പാട് കബറടങ്ങിയ പിതാവ്. ആ പിതാവിന്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. എല്ലാം അനുഗ്രഹമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം ഏറ്റിരുന്നൊരു വൈദികന് ഒരു അസൗകര്യം, നാട്ടിൽ നിന്ന് ഉള്ളൊരു വൈദികനാണ് അസൗകര്യം പറഞ്ഞതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം രൂപ ഡേവിസ് ഡാലസ് സെന്റ് മേരീസ് വെല്ലുവിളി ഇടവാങ്ങുമാണ് ഇപ്പോഴും ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കപ്പെടുക. രൂപ
ആ
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള 2-4 വാക്യങ്ങളാണ്. പരിശുദ്ധനായ പൗലോസ് ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള കുറച്ച് വാക്യങ്ങളാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മികമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്ത ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ ഒന്നും ഇവിടെ വായിച്ച് സമയം കളയുന്നില്ല. നമുക്കൊക്കെ വളരെ സുപരിചിതമായി പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ് ഇത്. പൗലോസ് ലീഹായുടെ ഒരു പ്രാർത്ഥനയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥനയാണെന്നുള്ളത് വായിക്കുകയും ഉണ്ടായി. നമുക്കറിയാം, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസ് ലീഹായുടെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ, പല സ്ഥലങ്ങളിലായി തന്റെ പ്രാർത്ഥനയെ പറ്റി അവിടെ വിശദീകരിക്കുന്നുണ്ട്. പൗലോസ് ലീഹായുടെ പ്രാർത്ഥന പലപ്പോഴും പൗലോസ് ലീഹായുടെ പ്രാർത്ഥനകളെ നമ്മളൊന്ന് വിശദീകരിക്കുമ്പോൾ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ പൗലോസ് ലീഹ തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ അറിയാൻ പാടില്ല. വളരെ വിരളമായിട്ട് 1-ോ 2-ഓ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും കൂടുതൽ പൗലോസ് ലീഹ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥനയെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പൗലോസ് ലീഹായുടെ ഈ പ്രാർത്ഥന മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓരോ സഭകളിലും അല്ലെങ്കിൽ ഓരോ ദേശത്തുമുള്ള സഭകൾ സ്ഥാപിക്കുമ്പോൾ അവിടെയൊക്കെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രാർത്ഥനയുടെയും പ്രത്യേകത ആ ജനത ഏത് പ്രാർത്ഥന യോഗ്യമായിരിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ കൂടി ഇവിടെ കടന്നു പോകുന്നു ആ അവസ്ഥയ്ക്ക് നിദാനമായ പ്രാർത്ഥനകളാ പൗലോസ് ലീഹ പലതും നടത്താറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധന്റെ, പൗലോസ് ലീഹ താൻ സ്വയം വിശുദ്ധനാണെന്ന് അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും, ഒരു ജനതയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, ആ ജനതയെ തന്റെയും കൂടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം സംരക്ഷിക്കും എന്നുള്ള പ്രാർത്ഥനയെപ്പറ്റി ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് ലീഹ നിരന്തരം സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ സഭയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആത്മീക പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സഭയ്ക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ സത്യം കൂടെ നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അപ്പൊ പൗലോസ് ലീഹായുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നതിനേക്കാൾ ഞാനുപരി ഈ പ്രാർത്ഥനയ്ക്ക് പൗലോസ് ലീഹ ഉപയോഗിക്കുന്ന ചില ഏതാനും നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുകയും
അല്പമൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. എന്തിനാണ് ഒരു പ്രാർത്ഥന എന്നുള്ള വിഷയത്തിന് പൗലോസ് ലീഗ മുൻതൂക്കം കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങളെ പറ്റിയും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയെ ഏത് തലത്തിലാണ് കാണുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു താരതമ്യം പഠനം അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ നടത്തുവാൻ തക്കവണ്ണം പൗലോസ് ലീഗയുടെ ഈ പ്രാർത്ഥന മുഖാന്തരമാകണമേ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാ ഞാൻ ഈ ഭാഗം ഇന്നത്തെ ചിന്തയ്ക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഇവിടെ പൗലോസ് ലീഗ ജനങ്ങൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഏതൊക്കെ വിഷയത്തിലാണെന്നുള്ളത് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാ മണ്ണം നടന്ന്, ഇവിടെ പറയുകയാണ് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാ മണ്ണം നടക്കണം. വളരെ ഒരു പ്രാർത്ഥനയുടെ വിഷയമായിട്ട് പൗലോസ് ലീഗ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സഭയിലെ ജനങ്ങളെ പൗലോസ് ലീഗയുടെ പ്രാർത്ഥന എന്ന ഉരുക്ക കോട്ടയിൽ സംരക്ഷിക്കാൻ എടുക്കുന്ന ഒന്നാമത്തെ ഈ ഭാഗത്തെ ആശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്, ദൈവത്തിന് പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമായ മണ്ണം നടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ നടപ്പ് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന പൗലോസ് ലീഗ നടത്തുന്നുണ്ട്. നമുക്കറിയാം പൗലോസ് ലീഗ ഓരോ സഭയിലെ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ പൗലോസ് ലീഗയെ ശക്തമായിട്ട് സ്വാധീനിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ചില പ്രതിബന്ധങ്ങളുണ്ട്. ഇതൊന്നും പൗലോസ് ലീഗയെ വ്യക്തമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ല, പക്ഷെ സഭയിലെ വിഷയങ്ങളൊക്കെ പൗലോസ് ലീഗയ്ക്ക് വ്യക്തപരമാണ്. കാരണം അത്രമാത്രം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും പൗലോസ് ലീഗ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സഭയിലെ വിഷയങ്ങളെ മുഴുവൻ പൗലോസ് ലീഗയ്ക്ക് വ്യക്തിപരമാകുന്നതും ആ സ്വന്തം ശരീരത്തെ അനുഭവിക്കുന്ന ദുരിതങ്ങളായി ആ പ്രയാസങ്ങളെയൊക്കെ പൗലോസ് ലീഗ കാണുന്നതും. അപ്പൊ ഇവിടെ കൊലോസിയ എന്ന് പറയുന്ന ഒരു നഗരത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒരു പക്ഷെ അതിന്റെ നമ്മുടെ പല പ്രാവശ്യം ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഏഷ്യ മൈനറിലുള്ള ഒരു ചെറിയ പട്ടണമാണ് കൊലോസിയ. പൗലോസ് ലീഗ പല സ്ഥലങ്ങളിലും ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ താൻ ഓരോ ലേഖനം എഴുതുമ്പോഴും നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ ജനതയെ മനസ്സിലാക്കി അവരുടെ ആത്മീക നിലവാരവും അവരുടെ ഭൗതികമായിട്ടുള്ള അറിവും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ അസ്തിത്വത്തെ പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ടാണ് പൗലോസ് ലീഗ ഓരോരുത്തർക്ക് ഓരോ ലേഖനം എഴുതുന്നത്. പൊരിന്ത്യർക്കെഴുതുന്ന ഒരു മാനസിക നിലവാരത്തോടല്ല എഫേസ്യർക്ക് എഴുതുന്നത്, എഫേസ്യർക്ക് എഴുതുന്ന നിലവാരത്തോടല്ല അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയോടല്ല കൊലോസ്യർക്ക് എഴുതുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഓരോ സഭയിലെ ഏത് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിൽ വളർന്ന ആളുകളാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് പൗലോസ് ലീഗ ഓരോ അതുകൊണ്ടാണ് പൗലോസ് ലീഗയുടെ ലേഖനങ്ങൾ യുണീക്ക് എന്ന് പറയുന്നത്. നമ്മൾ അത്ഭുതം തോന്നും, അത്രമാത്രം ഒരു ജനതയെ അവരുടെ അടിസ്ഥാനം മുതൽ തിരിച്ചറിഞ്ഞ് അവരുടെ മനഃശാസ്ത്രപരമായും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് ലീഗ ലേഖനം എഴുതുന്നതും പൗലോസ് ലീഗ അവരെ തിരുത്താൻ ശ്രമിക്കുന്നതും. നമുക്കറിയാം എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ, ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗമാണ് എഫേസ്യ, എഫേസ്യ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് സഭയെയാണ് മുൻനിർത്തി, അല്ലെങ്കിൽ സഭ മുൻനിർത്തിക്കൊണ്ട് സഭയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനമാണെങ്കിൽ കൊലോസ് ലേഖനം അങ്ങനെയല്ല, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ സഭയുടെ തലയാകുന്ന ക്രിസ്തുവിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് ലീഗ ഈ കൊലോസ്യ ലേഖനം എഴുതുന്നത്. മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു തിരിച്ചറിവാണ് നൽകുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന പൗലോസ് ലീഗ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിന് പൂർണ്ണ പ്രസാദത്തിന് യോഗ്യമായ വണ്ണം നടക്കണം. ഇത് പൗലോസ് ലീഗ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഉപദേശത്തിനേക്കാൾ ഉപരിയായി പൗലോസ് ലീഗ ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എങ്ങനെ നടക്കണം, ക്രിസ്തുവിന് യോഗ്യമായ മണ്ണം നടക്കണം. എങ്ങനെയാണ് ദൈവത്തിന് യോഗ്യമായ മണ്ണം നടക്കുക? നമ്മൾക്ക് ദൈവത്തിന് യോഗ്യമായ മണ്ണം നടക്കുന്ന ആൾക്കാരാണോ എന്നുള്ളത് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മള് യോഗ്യമായ മണ്ണം നടക്കുക എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് തലമുണ്ട്. അതൊരു ബാഹ്യമായിട്ടുള്ള തലമുണ്ട്, ആന്തരികമായിട്ടുള്ള തലമുണ്ട്. ഈ ബാഹ്യമായ തലത്തിലും ആന്തരിക തലത്തിലും ഒരുപോലെ യോഗ്യമായ മണ്ണം ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടവരാ. പൗലോസ് ലീഗ ദൈവസന്നിധിയിൽ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുക, ഞാൻ ഈ വണ്ണം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിന് യോഗ്യമായ മണ്ണം നടക്കണം. ഒരു ജനതയെ പറ്റിയുള്ള പൗലോസ് ലീഗയുടെ ആത്മീക ദർശനവും ആത്മീക വീക്ഷണവുമാണ്. ആ വീക്ഷണത്തിൽ വലിയൊരു തിരുത്തല് സഭയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ പ്രാർത്ഥന ദൈവമുമ്പാകെ പൗലോസ്ലിഹ സമർപ്പിക്കുന്നത്. ക്രിസ്തുവിന് യോഗ്യമാമണ്ണം നടക്കണം. നമ്മൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ദൈവത്തിന് യോഗ്യമാമണ്ണം നടക്കണം എന്നാ ഉത്ബോധിപ്പിക്കുന്നത്. ബാഹ്യമാമണ്ണം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഏത് വഴിക്ക് പോകുമ്പോഴും ദൈവവും സമൂഹവും ഒരുപോലെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ നടക്കുക. നമുക്കറിയാമല്ലോ നമ്മൾ പള്ളി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വസ്ത്രധാരണം ചെയ്യുകയും പെരുമാറ്റമൊക്കെ നടത്തുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുമാതിരിപ്പെട്ട ബോധമുള്ള ആളുകളൊക്കെ വളരെ യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ ആരാധിക്കാൻ വരുന്നത്. എന്നാൽ അല്ലാത്ത കുറച്ച് ആളുകളുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിന് യോഗ്യമാ മണ്ണം. ദൈവത്തിന് നമ്മുടെ യോഗ്യതയല്ല നോക്കേണ്ടത്, ദൈവത്തിന്റെ. ഈ ദൈവത്തിന്റെ യോഗ്യത നോക്കി നമ്മൾ നടക്കുമ്പോൾ അതൊരു സമൂഹത്തിന്റെ യോഗ്യതയായിട്ടത് മാറ്റപ്പെടും. മനസ്സിലായില്ലേ? സമൂഹത്തിന്റെ യോഗ്യത ദൈവത്തിന്റെ യോഗ്യതയായി മാറ്റപ്പെട്ടോളൂ. അപ്പൊ ദൈവത്തിന് ഹിതകരമാണോ ഞാൻ ഒരു വസ്ത്രം ധരിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു ആശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശദീകരിക്കുമ്പോൾ ഇന്ന് കുറച്ചാളുകളെങ്കിലും ദേവാലയത്തിൽ ആരാധനയായിട്ട് കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു ആരാധനയ്ക്ക് യോഗ്യമാമണ്ണമല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുന്നത്. മറ്റുള്ള ആളുകളെ തെറ്റായ രീതിയിൽ കാണിക്കത്തക്കവണ്ണമുള്ള വസ്ത്ര ധരിച്ചുകൊണ്ട് പല സ്ത്രീകളും എന്താ പറയുന്നോണ്ട് ശ്രമിക്കണം. പുരുഷന്മാരും ഒക്കെ കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഞാനത് ആലയത്തിൽ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തെ ആകർഷിക്കത്തക്കവണ്ണം കടന്നു വന്നാൽ ഒരുപക്ഷെ നമ്മളെ കുറെ കൂടെ നമ്മുടെ വസ്ത്രം ഒക്കെ ഒന്നൊന്ന് ശ്രദ്ധിക്കും. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എവിടൊക്കെ കട്ട് ചെയ്ത് കയറ്റാമോ അവിടെ എല്ലാം കട്ട് ചെയ്തുകൊണ്ട് ആരെ കാണിക്കാനായിട്ടാ പലരും കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ആരൊക്കെങ്കിലും വിദ്വേഷം തോന്നുമായിരിക്കും, തോന്നിയാലും വിഷയമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കണ്ണിന്റെ പാപമുണ്ടായി അവരെ പാപത്തിലേക്ക് നയിക്കാൻ നമ്മൾ ഇണവരുത്തരുത്. അപ്പൊ ചോദിക്കാം അവർക്ക് നേരെ നോക്കിപ്പോയാൽ, അതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ എങ്കിൽ തന്നെയും അതിന് മറ്റുള്ളവർക്ക് പാപത്തിന് വേണ്ടി ഹേതുവാകാൻ നമ്മൾ, അത് ഒരു വസ്ത്രധാരണ മാത്രമല്ല, ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ശ്രദ്ധക്കുറവ് മുഴുവൻ മൂലം വേറൊരാൾക്ക് പാപമുണ്ടാക്കുവാൻ തക്കവണ്ണം ഇട വന്നാൽ അവരെക്കാൾ വലിയ പാപിയായിട്ട് നമ്മൾ മാറ്റപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അത് ഞാൻ വസ്ത്രം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസാര രീതി, നമ്മുടെ പെരുമാറ്റം, ഒരു ഒരാത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഇടപഴകുന്ന രീതി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പറയുന്നുണ്ട് പൗലോസ് ശ്ലീഹ, ക്രിസ്തുവിന് പ്രസാദകരമാമണ്ണം യോഗ്യമായി നടക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഒരു ബാഹ്യമായ തലം മാത്രമാണ്, ഇതിന്റെ ഒരു ആന്തരിക തലം കൂടെ ഉണ്ട്. ഒരു ക്രിസ്ത്യാനി നടക്കേണ്ടുന്ന നടപ്പ് ദേവാലയത്തിൽ മാത്രമൊന്നുമല്ല, അവൻ എവിടെയായിരുന്നാലും ആ ആത്മീക പക്വത അവന്റെ ജീവിതത്തിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും അച്ഛൻ്റെ അടുത്ത് പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും മാത്രമല്ല നമ്മുടെ മാന്യത കീപ്പ് ചെയ്യേണ്ടത്. കാരണം നിരന്തരം നിന്നെ കാണുന്ന ഒരു ദൈവം കൂടെ, നീ ഒരു എന്നെ നിങ്ങളെയും ഒക്കെ ദൈവം വിളിച്ചിരിക്കുന്ന രാജകീയ പുരോഹിത വർഗം. അപ്പൊ രാജകീയ പുരോഹിത വർഗത്തിന്റെ ഒരു അന്തസ്, ആത്മീക അന്തസ് കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാ നമ്മള്. അങ്ങനെ നടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, അങ്ങനെ നടക്കുന്നതാണ് സമൂഹത്തിൽ നല്ല മനുഷ്യർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ആത്മീയ പ്രസാദമുള്ള മനുഷ്യർക്ക്. അല്ലാത്തവർക്കൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, അമേരിക്കയിലാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, പിന്നെ അകത്തെ വസ്ത്രം കാണിച്ചുകൊണ്ട് ആണുങ്ങളൊക്കെ പാലിട്ടുകൊണ്ട് നടക്കുന്നത്, ഒരു കൈ കൊണ്ട് പിടിച്ചിരിക്കുക താഴെ പോകാതിരിക്കാൻ, മറ്റേ കൈ കൊണ്ട് ബാഗ്, എന്തൊരു പ്രയാസപ്പെട്ട പാൻറ് പോകാതിരിക്കാൻ ഒരു കൈയും മറ്റേ കൈ ബാഗും. അവിടെ ഇത് ചുവേദാരം ഒന്ന് വലിച്ചു കെട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പോകാതിരിക്കാൻ എന്തിനാണ് നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ അന്തസ്സാണെന്ന് ചിന്തിക്കുന്ന ഒരു പൈശാചിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ ആകപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആരാധനയ്ക്ക് കടന്നു വന്നൊരു പയ്യനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരുമ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. നോക്കുമ്പോൾ അവന്റെ രണ്ട് കാതുകളിലും കമ്മല് അല്ലെങ്കിൽ കടുക്കിലിട്ടിട്ടുണ്ട്. എനിക്ക് അവിടെ വെച്ച് എങ്ങനെ പിന്നെ നമ്മളവനെ പള്ളു പറഞ്ഞാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് സിറ്റുവേഷൻ മോശമാകുമല്ലോ എന്ന് പറഞ്ഞ് എന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടു കാണും എന്റെ മുഖം, അവന് കുർബാന കൊടുക്കണോ വേണ്ടായോ. കാരണം ആരാധനയ്ക്ക് ഒരാള് തിരുശരീരക്തങ്ങളെ സ്വീകരിക്കാൻ കടന്നു വരുമ്പോൾ സ്വീകരിക്കേണ്ട ഒരാത്മീക മാന്യതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും അതിന് പറഞ്ഞു ആരോടെ പിടിച്ച് നിർബന്ധിച്ചോ, എന്തിനു അത്ര കഷ്ടപ്പെട്ട് ഇത് ഭക്ഷിക്കാൻ വരുന്നു പുറകിൽ നിന്ന് ആരാധന കണ്ടു പോയാൽ പോരെ. എന്നാൽ അത് സ്വീകരിക്കാൻ വരുമ്പോൾ അതിന്റെ ഒരു മാന്യതയും അതിന്റെ ഒരു ഒരുക്കവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ യോഗ്യതരാണ്. കാരണം ഇതൊക്കെ അതിന്റെ ഭാഗമാണ്.
നമ്മള് കൊലോസ്യരിലേക്ക് വ്യക്തമാക്കുകയാണത്, അല്ലെ? നിങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കത്തക്ക ഉള്ളൊരു യോഗ്യത നിങ്ങളുടെ അകവും നിങ്ങളുടെ പുറമേ ഉണ്ടാവണം. അതെല്ലാവരിലും, ജനങ്ങളിൽ മാത്രം ഒന്നുമല്ല. കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പള്ളി പ്രസംഗിച്ചതുപോലെ തന്നെ അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ടതാ. ഒരു വൈദികന് പിന്നെ ഒരു വിശുദ്ധ വസ്ത്രം അണിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കാനായിട്ട് വന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ആ കാപ്പയിൽ സകലമാന വിശുദ്ധരുടെ പിക്ചറുണ്ട്. പരിമിതത്തിൽ ഇനിയും മാതാവ്, ഇനിയും പിന്നെ ഇസ്ത്രീയോത്വ യൂതാവിന്റെ ഒഴിയ ബാക്കി എല്ലാവരുടെയും ഉണ്ട്. ഇനി അങ്ങേരുടെ കൂടെ വെച്ചാൽ അത് പൂർത്തിയായനായിരുന്നു. ഇത് ആരെ കാണിക്കാനായിട്ട് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത്? അല്ല, ഇങ്ങനെയാണ് ഇതൊക്കെ. ഇത് വിശുദ്ധ ബലിയർപ്പിക്കാനായിട്ട് കാപ്പയിട്ടോട്ട് വരുമ്പോൾ ആ കാപ്പയിടുന്ന വൈദികനും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കും. ഒരു മാന്യതയുള്ള താഴെ നിൽക്കുന്ന നോക്കുന്ന ജനങ്ങൾക്ക് അപമാനമുണ്ടാകുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതൊരു അരോചകമാണ്. അത് ദൈവസന്നിധിയിൽ നിന്നാവരവുമാണ്. ഒരുപക്ഷെ ഞാനീ പറയുന്ന ഒരു ആശയത്തെ ആസ്പദമാക്കിയാണോ പൗലോസ്ലിഹ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തു തന്നെയാണ് പൗലോസ്ലിഹ നൽകുന്ന ഒരു ശക്തമായ താക്കീതാണത്. ദൈവത്തിന് പ്രസാദകരമായ യോഗ്യമാമണ്ണം നടക്കണം. അത് പുറം മാത്രമല്ല, അകത്തെ നമ്മുടെ നടപ്പ് അതുപോലെയായിരിക്കണം. ഒരു വിശ്വാസം നടക്കേണ്ടുന്ന വഴി നമ്മൾ ഒന്നാം സങ്കടത്തിൽ ഇതിനെ വായിക്കുന്നുണ്ടല്ലോ, എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ നമുക്കറിയാവുന്ന ഭാഗമാണ്. ദുഷ്ടന്മാർ ആലോചനപ്രകാർ നടക്കാതെയും പാപികരുടെ വഴി നിൽക്കാതെയും പരിഹാസത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധരിക്കുന്നവൻ ഭാഗ്യവൻ. ആ നടപ്പ് എങ്ങനെയാണെന്നുള്ളത് വേദവസ്തുവത്തിൽ ഒരുപാട് നമുക്കറിയാം. ദാവീദ് രാജാവ് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്റെ നടപ്പിനെ നേർവഴിക്ക് നടത്താൻ എന്നെ പരിശീലിപ്പിക്കണമേ. കാരണം സമ്പത്തും അധികാരവും എല്ലാം ഉള്ള രാജാവിനറിയാം എപ്പോഴ് തന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ പോകുന്നു, അവിടെ അപകടമാണ് തനിക്കുണ്ടാകാൻ പോകുന്നത്. ആ പൂർണ്ണ വ്യക്തത ബോധ്യമുള്ളത് കൊണ്ടാണ് ദാവീദ് നിരന്തരം ഈ പ്രാർത്ഥന നടത്തിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അനവധി നമുക്കുണ്ടല്ലോ. കാരണം വാ തുറന്നാൽ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. പക്ഷെ ഈ വിഷയങ്ങളിൽ നമ്മുടെ മുമ്പിൽ നടക്കേണ്ടത് ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായ വിധത്തിൽ നടക്കുവാൻ എന്നെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ. അതിനെപ്പറ്റിയുള്ളൊരു ബോധ്യം അവിടുത്തെ പരിശുദ്ധാത്മാവ് നൽകണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന പ്രാർത്ഥന പൗലോസ്ലിഹ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എന്താണ് പറയുന്നത്? നിങ്ങൾ ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. വളരെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമായത്, പക്ഷെ സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇവിടെ പൗലോസ്ലിഹ പ്രാർത്ഥനാ വിഷയമായിട്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട സംഗതി ആത്മീക ജ്ഞാനം, വിവേകം. ജ്ഞാനവും ദ വിസ്ഡം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോട്, കാരണം ഈ ജനതയ്ക്ക് പൗലോസ്ലിഹ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് ഈ ജ്ഞാനത്തെ പറ്റിയുള്ള ബോധം, അല്ലെങ്കിൽ ഒരു ബോധ്യം. കാരണം ഈ കൊലോസിയ എന്ന് പറയുന്നത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ ശക്തമായ സ്വാധീനം ലഭ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഏറ്റവും കൂടുതൽ വളർന്നു വന്നത് ഗ്നോസ്റ്റിസിസമാണ്. നമുക്കറിയാം പൗലോസ്ലിഹ ഈ കൊലോസിയയിലെ നാട് സന്ദർശിച്ചതായിട്ട് പറയുന്നില്ല, തന്റെ ശിഷ്യനായ എഫഫോസ്തോസാണ് അവിടെ സന്ദർശിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടി അദ്ദേഹമാണ് എഫഫോസ്തോസാണ് അവിടെ സഭ സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അവിടെ സഭ സ്ഥാപിക്കുന്ന ഘട്ടത്തില് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പൗലോസ്ലിഹ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കൊലോസ്യർക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് തന്റെ ശിഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു തിരിച്ചറിവാണ് അവിടെ ശക്തമായിട്ടുള്ള ഗ്നോസ്റ്റിക് തത്വശാസ്ത്രം അവിടെയുള്ള ക്രിസ്ത്യാനികളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളൊരു എന്നൊരു ചിന്ത പൗലോസ്ലിഹയ്ക്ക് ഉണ്ടായത്. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ അതിന്റെ തുടക്കത്തിൽ വളരെ ദോഷകരമായി ബാധിച്ചിരുന്ന ഒരാശയമാണ് ഈ തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫിലോസഫി, തെറ്റായിട്ടുള്ള ഫിലോസഫികളൊക്കെ തന്നെ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നുള്ളതാണ്, ലവ് ഇൻ വിസ്ഡം. അതാണ് ഫിലോസഫിയുടെ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ അർത്ഥം. ഈ തത്വജ്ഞാനത്തിന് നാല് ശാഖകളുണ്ടെന്നാ പറയുന്നത്, നാല് ശാഖകൾ. ഒന്നാമത്തെ ശാഖ എന്ന് പറയുന്നത് മെറ്റാഫിസിക്സ്, രണ്ടാമത്തെ ശാഖ എന്ന് പറയുന്നത് എപ്പിസ്റ്റോളജി എന്നുള്ളതാണ്, മൂന്നാമത്തെ ഒരു ശാഖ എത്തിക്സ് ആണ്, നാലാമത്തെ ലോജിക്കാണ്. മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് തന്നെ ഈ പ്രകൃതിയുടെ സ്വഭാവം, വിജ്ഞാനത്തിന്റെ സ്വഭാവം, പ്രകൃതിയുടെ മൂലതത്വങ്ങള്, ജീവന്റെ ഹേതു, ഈശ്വര സ്വഭാവം, ഇതിനെപ്പറ്റിയുള്ള ചില വിശദാംശങ്ങളാണ് ഈ മെറ്റാഫിസിക്സ് പറയുന്നത്. പ്രകൃതിയുടെ മൂലതത്വങ്ങളും ജീവന്റെ ഹേതുവും ഇങ്ങനെയുള്ള നാച്ചുറൽ എവിഡൻസിനെ പറ്റിയുള്ള
തത്വശാസ്ത്രങ്ങളൊക്കെയാണ് മെറ്റാഫിസിക്സിലുള്ളത്. വിജ്ഞാനത്തിന്റെ നമ്മൾ രണ്ടാമത് എപ്പിസ്റ്റമോളജി പറഞ്ഞു, അത് വിജ്ഞാനത്തിന്റെ സ്വഭാവം, സാധുത, അടിസ്ഥാനം, ജ്ഞാനത്തിന്റെ വ്യാപ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുകയാണ്. മൂന്നാമത് നീതിശാസ്ത്രമായ എത്തിക്സ് ആണ്, ധർമ്മശാസ്ത്രം, ആചാര നീതി, ഇത് സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആചാര നീതിയൊക്കെ കൊണ്ടു നടക്കണം, ഇങ്ങനെയുള്ള ചില ഡിറക്ഷൻസ് ഒക്കെയാണ് നൽകുന്നത്. എത്തിക്സ് എന്ന് പറയാം. നാലാമത്തെ തർക്കശാസ്ത്രം അല്ലെങ്കിൽ ലോജിക്സ്, ഏത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ലോജിക് ഉണ്ടാവണം. അപ്പൊ ഈ നാല് അടിസ്ഥാന തത്വശാസ്ത്രങ്ങളുടെ ശാഖകളിൽ ആ ഒരു ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത ക്രിസ്തീയ വിശ്വാസത്തെ വളരെ വളരെ എന്താ പറയുന്നത് അവിശ്വസനീയമണ്ണം ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി. പൗലോസ് ലീഗ പഠിപ്പിച്ച അല്ലെങ്കിൽ അവിടെ ആദിമ ക്രിസ്ത്യാനികളുടെ സ്വാധീനം പോലെ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ഈ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ ഈ തരത്തിലുള്ള സ്വാധീനം ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ വിശ്വാസത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പഠിപ്പിച്ചു വന്നത് ഈ അതായത് മനുഷ്യനെ ചിന്തിക്കാനേ ഒക്കത്തുള്ളൂ, മനുഷ്യൻ ഏത് രീതിയിൽ വളർന്നു വന്നാലും ആ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം മനുഷ്യന്റെ വളർച്ചയും ജീവിത രീതികളും ഒക്കെ. അപ്പൊ ദൈവത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്ന പോലും ആ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ആവിർഭവിക്കുന്ന ദൈവിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം, അല്ലെങ്കിൽ ആ തരത്തിൽ നിന്നുകൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ബുദ്ധിയിൽ ആവിർഭവിക്കുന്ന ഒന്നല്ല ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയും, ഇത് രണ്ടും രണ്ടാ അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ആവിർഭവിക്കുന്ന തത്വ വിശ്വാസവും പൗലോസ് ലീഗാക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വിശ്വാസവും തമ്മിലുള്ള ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. ഇത് എപ്പോഴും ഉണ്ട് കേട്ടോ, ഇത് നമ്മുടെ ഇത് ഗ്രീക്കുകാർക്ക് മാത്രമല്ല നമ്മുടെ ഇടയിൽ ഇതുണ്ട് അല്ലേ. അതായത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ആവിർഭവിക്കുന്ന ദൈവിക വിചിന്തനങ്ങളും അതോടൊപ്പം തന്നെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക ചിന്തകളും തമ്മിൽ ഒരു ഫൈറ്റ് എന്നുമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ലീഗയുടെ കൊലോസ് ലേഖനം നോക്കുമ്പോൾ ബുദ്ധിയിൽ നിന്ന് ആവിർഭവിക്കുന്ന തത്വശാസ്ത്രത്തെ അതിന്റെ പല വിഷയങ്ങളുണ്ട്, അത് പറയാൻ സമയമില്ല. കൊലോസ് ലേഖനത്തിൽ ഒരുപാട് വിഷയങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ടാണ് പൗലോസ് ലീഗ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവിക രഹസ്യങ്ങളെ താൻ വെളിപ്പെടുത്തുന്നത്. അവിടെ ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ പൗലോസ് ലീഗ അക്കമിട്ട് വ്യക്തമാക്കിക്കൊണ്ടാണ്, അതുകൊണ്ടാണ് പൗലോസ് ലീഗ ഒരു വളരെ അസാധ്യ മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു രാജ്യത്ത് ചെന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളെ പറ്റി അവരനുഭവിക്കുന്ന ആത്മീക അന്ധതയെ പറ്റി പഠിച്ച് അതിന്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് ആ പോരായ്മകളെ ഓരോന്നും വിലയിരുത്തിക്കൊണ്ട് തനിക്ക് ലഭ്യമായ ദൈവിക അറിവുകളെ ചേർത്ത് വെച്ച് അവയെ അതിജീവിച്ച് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ പൗലോസ് ലീഗ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പൗലോസ് ലീഗ ഈ കൊലോസിയയിൽ ഈ തലത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ തിരുത്തിക്കൊണ്ടുവന്ന് ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നല്ല വിശ്വാസികളായിട്ട് രൂപാന്തരപ്പെടുത്തിയത്. അപ്പം ഈ തത്വജ്ഞാനം വലിയ ഒരു കൊലോസി സഭയെ നടത്തിയ വലിയൊരു ഭീഷണിയാണ്. അതായത് ഓരോ കാര്യങ്ങളും പിടിക്കരുത്, രുചിക്കരുത്, തുടരുത്, ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ശക്തമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ പ്രപഞ്ച ശക്തികൾക്കും ഓരോ ദൂതന്മാരുണ്ട്. അപ്പൊ അന്തരീക്ഷം മുഴുവൻ ഈ സാത്താനി ദൂതന്മാരെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പം ഇടി, മിന്നല്, കൊടുങ്കാറ്റ് ഇങ്ങനെയുള്ള പ്രകൃതിയിലെ ഓരോ സംഗതികളും ഓരോ ദൂതന്മാരുടെ പൈശാചിക ദൂതന്മാരുടെ ശക്തി കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ചില ദൂതന്മാര് ഉണ്ടായി വരണം. സിയൂസും അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ, അറ്റ്ലസ് ഇങ്ങനെയുള്ള ചില ദൂതന്മാരുണ്ടായി വരണം. ആ ദൂതന്മാർക്കാണെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ദൂതന്മാരെ ആരാധിക്കണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിശക്തമായിട്ട്, അതുപോലെ വാവു നോക്കണം, പെരുന്നാളുകൾ ശബത്തും ആചരിക്കണം. ഇതൊക്കെ നമ്മൾ പെരുന്നാളുകൾ ശബത്ത് ആചരിക്കും, പക്ഷെ ഇത് നമ്മൾ നടത്തുന്ന ഒരു രീതിയിലല്ല. ഇതിന് ഭൗതികമായ ഒരു സ്ഥല ഒരു ബാഹ്യ ആവരണം നൽകിക്കൊണ്ടാണ് അവരതിനെ പിന്നെ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുന്ന സദാചാര നിയമങ്ങളിൽ യാതൊരു ആഴവുമില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാറ്റർ സ്പിരിറ്റ് ഇത് രണ്ടും രണ്ടാണ്. മാറ്റർ എന്ന് പറയുന്ന വസ്തുവും സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവുമാണ്, ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മാറ്റർ എന്ത് ചെയ്താലും അത് സ്പിരിറ്റിനെ ബാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള പഠിപ്പിക്കലുകള് അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്, പറയാൻ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. അപ്പം ഇങ്ങനെയുള്ള അതിശക്തമായിട്ടുള്ള ഫിലോസഫിക്കൽ വിസ്തമൊക്കെ അവിടെ ധാരാളമായിട്ട് ഇറങ്ങി വന്നപ്പോൾ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് പൗലോസ് ലീഗ അവർക്ക് വിശദീകരിച്ച് നൽകുന്നത്. എന്നിട്ട് പൗലോസ് ലീഗ പ്രാർത്ഥിക്കുകയാണ്, എന്താണ്, നിങ്ങള് ആത്മീകമായ സകല ജ്ഞാനത്തിനും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിനടുത്ത് വളരണം എന്ന് പറഞ്ഞാൽ, സമൂഹം അവരുടെ ബുദ്ധി കൊണ്ട് രൂപപ്പെടുത്തുന്ന അറിവിലല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള അറിവിലല്ല, മറിച്ച് വെളിപ്പെട്ട് കിട്ടുന്ന ഉയരങ്ങളിലെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ആ ജ്ഞാനത്തിൽ വളരണം എന്ന് പൗലോസ് ലീഗ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം എന്താ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ രവീന്ദ്രനെ പോലുള്ള ആളുകളും അവരുടെ പിന്നാളികളുമൊക്കെ ദൈവമില്ലെന്നും വേദപുസ്തകത്തിന്റെ ആശയങ്ങളെയൊക്കെ വളരെ മോശകരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരുപാട് വിദേശവാദികൾ ഇറങ്ങിത്തിരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ ആളുകൾ വരെ അതിന്റെ ഫോളോവേഴ്സ് ആകുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിലും അതിന്റെ സ്വാധീനശക്തി ഒരുപാടുണ്ട്, അവരുടെ അല്ലെങ്കിലും മറ്റ് തലത്തിലുള്ളത്. ഇന്ന് ലോകത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കണക്കെടുത്തപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞാണ് തോന്നുന്നു, ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വളരുന്ന അതീസ്റ്റ് ആണ്. കാരണം ഇത് ലോകത്തിനതാ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസം ഇപ്പൊ ഈ പറയുന്ന സംഗതി തന്നെയാ അല്ലേ, മാറ്റർ ആൻഡ് സ്പിരിറ്റ്. അപ്പൊ ഈ സ്പിരിറ്റും മാറ്ററും സ്പിരിറ്റും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരുപോലെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ വിശുദ്ധിയിൽ ജീവിക്കേണ്ടി വരും. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഹ്വാനം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാൻ തോന്നുകയല്ല. പാപം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മനസ്സിന് സന്തോഷമില്ലാത്ത കാര്യമാണ്. പല മനുഷ്യർക്കും മനസ്സിന് സന്തോഷം പാപം ചെയ്ത് ജീവിക്കാനാണ്. പക്ഷെ എന്താ പ്രശ്നം, അങ്ങനെ പാപം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവരന്ധമായ ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. ആ അന്ധത അവരുടെ ആത്മാവിനെ മരിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരവും ആത്മാവും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആത്മാവ് പടഞ്ഞെഴുന്നേൽക്കാൻ ഒന്നുമില്ല, നമ്മുടെ ആത്മാവ് ഒന്നുമില്ലാതെ പോകും. അങ്ങനെ ആകാനല്ല നമ്മുടെ ആത്മാവിന്റെ വിളി, എന്താണ്, ദൈവത്തിലേക്ക് ചേരാനുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കാവുന്ന ഒരു തലങ്ങളിലേക്ക്, എന്താ പറയുന്ന, ഒരു മരിക്കാത്ത തലങ്ങളിൽ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ആസ്പദമാക്കിയിരിക്കും. അതുകൊണ്ട് നമ്മളെ വളരെ വളരെ ശ്രദ്ധയോടെ പൗലോസ് ലീഗ പ്രാർത്ഥിക്കുക, ഓർപ്പിക്കുക, സ്വന്തം ജ്ഞാനത്തിലല്ല, സ്വന്തം വിവേകത്തിലല്ല, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഉയരങ്ങളിലെ ജ്ഞാനമനുസരിച്ച് ജീവിക്കണമെന്ന് പൗലോസ് ലീഗ നമ്മളെ ഓർപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ഇവിടെ കണ്ടുവരുന്നുണ്ട്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വളരണം. എന്താണ്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നവരായിരിക്കണം. മൂന്നാമതായിട്ട് പൗലോസ് ലീഗയുടെ പ്രാർത്ഥന, നന്മ ചെയ്ത് ഫലം കായ്ക്കുന്നവരായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ഫലം കായ്ക്കുന്നവരാകുന്ന അങ്ങനെ നമുക്കറിയാം, നമ്മളൊരു വൃക്ഷം നട്ട് അതിന്റെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു. ആ ഫലം ആ വൃക്ഷമല്ല കഴിക്കുന്നത്, അനേകര് ആ ഫലം ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആദരിക്കുന്നത് ആ വൃക്ഷത്തെയാണ് അല്ലെ. ആ വൃക്ഷത്തെ നമ്മൾ ആദരിക്കുക, എത്ര ശ്രദ്ധയോടാണ് നമ്മൾ ആ വൃക്ഷത്തെ പരിപാലിക്കുന്നത്. കാരണം ആ വൃക്ഷത്തെ പരിപാലിക്കാനുള്ള കാരണം ആ വൃക്ഷം നല്ല ഫലം നൽകുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യും, വെട്ടി തീയിലിടും അല്ലെ, എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പം നല്ല ഫലം കായ്ക്കത്തക്കവണ്ണം ഉള്ള വൃക്ഷങ്ങളായിട്ട് നമ്മൾ വളർന്നു വരികയാണെങ്കിൽ നമ്മൾ ദൈവം മുമ്പാകെ ആദരിക്കപ്പെടും. അതുകൊണ്ട് ഈ ലോകത്തിൽ നന്മ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ തത്വജ്ഞാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രമിച്ചു പോയി കഴിഞ്ഞാൽ അവനവന്റെ സ്വന്തം സുഖത്തിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അവനവന്റെ ശരീരത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിച്ചാൽ, കാരണം മാറ്റർ അതിനകത്ത് സ്പിരിറ്റ് അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘടകമല്ലെന്ന് ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്, അവനവനുസം വളരുകയും നന്മ ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യും. പക്ഷെ അതല്ല ഇവിടെ പൗലോസ് ലീഗ നമ്മളെ ഓർപ്പിക്കുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഫലം കായ്ക്കുന്നവരായിട്ട്, എങ്ങനെയാണ് ഒരാൾ ഫലം കായ്ക്കുന്നത്, നന്മ ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നന്മ ചെയ്യുന്നവരായിട്ട് ജീവിക്കണം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന്റെ പങ്ക് മനസ്സോടെ കൊടുക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തികച്ചും ദൈവാശ്രയമുള്ളവരും ദൈവിക വെളിച്ചമുള്ളവർക്ക് മാത്രമേ ദൈവം തന്ന നന്മകളെ പങ്കുവെക്കാനൊക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ആർക്ക് സാധിക്കുകയല്ല. മനസ്സോടെ പങ്കുവെക്കണം എല്ലാവരും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മ അതിന്റെ ഒരു ഭാഗം പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ചെയ്യുന്ന ആളുകളും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും അതിന് കഴക്ക് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. എനിക്കറിയാം, നമ്മൾ ഇവിടെ വന്ന ആളുകളിലൊക്കെ ഒരുപാട് വീടുകളും പണങ്ങളും ഏക്കർ കണക്കിന് സ്വത്തുക്കളും മക്കൾക്ക് പോലും വേണ്ട, കാരണം അവർക്ക് ഇഷ്ടം പോലുണ്ട്. എന്നിട്ടും ഒരു നല്ല കാര്യങ്ങൾക്ക് പോലും കൊടുക്കാതെ
ജീവിക്കുന്ന മനുഷ്യരെ വ്യക്തിപരമായിട്ട് എനിക്കൊരു പാടറിയാം. അതൊരിക്കലും നന്മയല്ല, അത് ദൈവം ഭാഗ കണക്കിടപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ്, സംശയമില്ല. കാരണം ഞാൻ മുമ്പൊരിക്കൽ പ്രസംഗിച്ചിട്ടുള്ളത് പോലെ തന്നെ അനന്ത സാഗരത്തിന്റെ അഗാധത്തിൽ വീട് കിടക്കുന്ന ഒരു മത്സ്യത്തിന്റെ അതരത്തിലെ ഒരു നാണയത്തിനെ പറ്റി ബോധ്യമുള്ള ദൈവത്തിന് നമ്മുടെ എത്ര നാണയത്തുണ്ടോന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ആ ദൈവത്തിന് നമ്മൾ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭൂമ കണക്ക് പറയുമ്പോൾ ആ കണക്കിൽ നമ്മുടെ ഒരു നന്മയുടെ അക്കൗണ്ടുകൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, പലോസ്ലിക്ക നമ്മളെ ഓർപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഫലം കായ്ച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിലെ കുറിച്ചുള്ള പരിചാരണത്തിൽ വരണം, നന്മ പ്രവർത്തിയിൽ ഫലം കായ്ക്കണ പൗലോസ്ലിഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. പിന്നെ നാലാമതായിട്ട് പറയുന്നത് എന്താണ്, വളരണമെന്നും സകല സഹിഷ്ണുതയിലും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. എങ്ങനെയാണ് സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും, ആ ദീർഘക്ഷമയിൽ എങ്ങനെ വളരണമെന്ന് പറയുന്നത് അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പം നമ്മൾ വാസ്തവത്തില് ദീർഘക്ഷമയുള്ളവരായിട്ടും അതുപോലെ തന്നെ സഹിഷ്ണുതയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമായി തീരുന്നുവെന്ന് പൗലോസ്ലിഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. കാരണം എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമാകുന്നത്, ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത കർത്താവ് ഈ പ്രപഞ്ചം ചെയ്ത എല്ലാ തിന്മകളും ക്ഷമിച്ച് അവർക്ക് വേണ്ടി യാഗമർപ്പിച്ചവരാണ്. അങ്ങനെ താൻ മഹത്വീകരിക്കപ്പെട്ടു. ആ മഹത്വത്തിന്റെ ഭാഗമായി തീരുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സഹിഷ്ണുതയുള്ളവരും അതുപോലെ തന്നെ ദീർഘക്ഷമയുള്ളവരുമായിട്ട് മാറ്റപ്പെടുമ്പോഴാണ്. കാരണം ഈ ലോകത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു മനോഭാവമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പക്ഷെ തീർച്ചയായിട്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആശയപരമായിട്ടും നമുക്ക് ചേരാത്ത പല ആളുകളും ഈ ലോകത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ പങ്കാളികളാകാം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം. പക്ഷെ അവരോട് സഹിഷ്ണുത മനോഭാവത്തോടും ക്ഷമാ മനോഭാവത്തോടും ഇടപഴകാനുള്ള ഒരാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിജയിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, സംശയമൊന്നുമില്ല. എപ്പോഴും എല്ലാവർക്കും 100% പോസിറ്റീവായിട്ടുള്ള സാഹചര്യം അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും അതിന് വിപരീതമായിട്ടുള്ള സാഹചര്യമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ സാഹചര്യം എത്ര വിപരീതമാണെങ്കിലും ആ സാഹചര്യങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ദൈവം എന്നിലുണ്ടെന്നൊരു ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മളെ അതിനെ മറികടന്നുകൊണ്ട് ആ ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള തിരിച്ചറിവ് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ പൗലോസ്ലിഹ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വളരേണ്ടത് എങ്ങനെയാണ്, ദീർഘക്ഷമയിലും സഹിഷ്ണുതാ മനോഭാവത്തിലും. സഹിഷ്ണുതാ മനോഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ദൈവമഹത്വത്തിന് വേണ്ടി ആ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത തിന്മയെ സ്വീകരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, തിന്മയല്ല സ്വീകരിക്കേണ്ടത്. എങ്കിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, അതിനുദാഹരണമാണല്ലോ കർത്താവ് മത്സ്യം പിടിക്കുമ്പോൾ മീൻ പിടിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഒരു സഹിഷ്ണുതാ മനോഭാവമാണ് കർത്താവ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഓരോ രംഗങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങളുണ്ട് ഇങ്ങനെ സഹിഷ്ണുത കാണിക്കേണ്ടത്. ദേവാലയത്തിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ആ സഹിഷ്ണുതാ മനോഭാവത്തിലും ആ ദീർഘക്ഷമയിലും പരിശീലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ വിജയികളായിട്ട് മാറുകയാണ്, ദൈവസന്നിധിയിലും ലോകത്തിന്റെ മുമ്പിൽ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പൗലോസ്ലിഹയുടെ പ്രാർത്ഥന നാലാമത് നമ്മൾ ഓർപ്പിക്കുന്നതാണ്, അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളത്. പിന്നെ വീണ്ടും ആയിട്ട് പറയുന്നു, വിശുദ്ധമായ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കണം. To be the part of light of the angels, അല്ലെങ്കിൽ saints, വിശുദ്ധന്മാരുടെ വെളിച്ചത്തിന്റെ ഭാഗമാകുക. എങ്ങനെ വിശുദ്ധന്മാരുടെ വെളിച്ചത്തിന്റെ ഭാഗമാകുന്നത്, അവര് ക്രിസ്തുവിൽ രൂപപ്പെടുത്തിയെടുത്ത ആ വെളിച്ചത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ തീരുകയാണ്. അവരെ നമ്മൾ കേൾപ്പിക്കുമ്പോഴും അവരുടെ പാതകളെ പിൻപറ്റുമ്പോഴും എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ അർത്ഥം പൗലോസ്ലിഹ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, വിശുദ്ധന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്തുകൊണ്ട് ജീവിക്കണം. ദൈവമാതാവിനെ ആണെങ്കിലും മറ്റു സ്ലീഹന്മാരെ ആണെങ്കിലും അല്ലെങ്കിൽ ദൈവമുമ്പാകെ ഭക്തിയോടെ ജീവിച്ച് ഭരിച്ച മാതൃകയുള്ള ആളുകളെ പിൻപറ്റുകയും അവരുടെ വെളിച്ചത്തിൽ ചേർന്ന് നിൽക്കാനായിട്ട്, അവർക്ക് ലഭ്യമായ വെളിച്ചം ദൈവത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ അവരുടെ വെളിച്ചത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല നമുക്ക് നൽകുന്നത് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുകയാണ്. അപ്പം വിശുദ്ധന്മാരെ മറികടന്നുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസമില്ല. ഇന്ന് നമ്മൾ പലരും ധരിക്കുന്നതാണ്, ഓ ഞാൻ നേരിട്ടങ്ങ് ദൈവമായിട്ട് സംഘടിപ്പിച്ചോളാം, എനിക്ക് ദൈവമായിട്ടാണ് കണക്ഷൻ, മുകളിലെ പിടിയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊന്നും അല്ല, വിശുദ്ധന്മാരെ നിരാകരിച്ചും അവരെ വേർപ്പെടുത്തിക്കൊണ്ടും ഒരു വിശ്വാസമില്ല. നമുക്കൊരു ദൈവം തമ്പുരാൻ, പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ മോശയെപ്പോലുള്ള പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ജനവതിയിലേക്ക് അയക്കുകയും
അവരെ ബഹുമാനിക്കാൻ അവർ നിനക്ക് ദൈവമാകുന്ന പൗലോസ്ലിഹ ദൈവം തമ്മരാ പറഞ്ഞത്. അഹറോനോടും പറയുന്നുണ്ട്, ഫറവോനോടും ഒരേ കാര്യം പറയുന്നുണ്ട്, മോശം നിനക്ക് ദൈവമായിരിക്കും. നീ രണ്ടുപേരോട് പറയുന്നുണ്ട് പഴയ ദൈവത്തില്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനമാ ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ഒരു തലമല്ല, പക്ഷെ ഒരു ഒരു ദൈവമായിട്ട് കൊടുക്കുന്ന ഒരു ഒരു ബഹുമാനത്തിന്റെ റെസ്പെക്ടബിൾ സ്പേസ് ആണ് അവിടെ ദൈവം തന്നെ കൊടുക്കുന്നത്. അപ്പം വിശുദ്ധന്മാർക്ക് അങ്ങനെ ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ദൈവം പോലും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങളെ കൈക്കൊള്ളാത്തവൻ എന്നെ കൈക്കൊള്ളുന്നില്ല, അവരുടെ പൊടി തട്ടി കളഞ്ഞേക്കാൻ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവരാണ് എന്നെ സ്വീകരിക്കുന്നത്. അപ്പൊ കർത്താവിനെ ഒരു വ്യക്തി സ്വീകരിക്കുന്നെങ്കിൽ ആ സ്വീകരണത്തിന്റെ പങ്കാളികളാകുകയാണ് ശിഷ്യന്മാരുടെ കൂടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കൂടെ ആ ചേർക്കപ്പെടുക നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വലിയ ഭക്തരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൊഴിച്ചിട്ടുകൊണ്ട് ദൈവത്തോട് പെടിയുണ്ടെന്ന് പറയുന്നത് തന്നെ ദൈവം മുമ്പാകെ അവിശ്വാസത്തിന്റെ ഒരു ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇവിടെ പൗലോസ്ലിഹ തന്റെ പ്രാർത്ഥനയിൽ ഓർപ്പിക്കുകയാണ് ടു ബി ദ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ സെയിന്റ്സ്, ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ വെളിച്ചത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വളരണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവസാനമായിട്ട് പറയുന്നുണ്ട് നമ്മെ പ്രാർത്ഥനയ്ക്ക് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അത് പറഞ്ഞ പൗലോസ്ലിഹയോട് അവസാനിപ്പിക്കുന്നു. എന്താ പറയുന്നത്? നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വെളിച്ചത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത, വലിയൊരു വാക്യമാണ് അവിടെ പറയുന്നത്, പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവാം ദൈവത്തിന് നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം. എങ്ങനെ സ്തോത്രം ചെയ്യണതാ പറയുന്നത്? സന്തോഷത്തോട്. അത് വലിയ പൗലോസ്ലിഹ വളരെ അടിപൊളിയായിട്ട് പറയുകയാണ്, ടു ബി പീസ്ഫുൾ മൈൻഡ്, സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മനസ്സോടുകൂടി ദൈവത്തെ നമുക്ക് ഇരുട്ടിൽ നിന്നും വേർപെടുത്തി നമ്മുടെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തെ, ഒരേപോലെ പുത്രനെയും ദൈവത്തെയും പൗലോസ്ലിഹ ആ പ്രാധാന്യത്തെ കാണിച്ചു തരികയാണ് ഈ പ്രാർത്ഥനാപൂർവമായ നിർദ്ദേശങ്ങളിൽ കൂടി അല്ലെ. അപ്പൊ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. ആ ആരാധന പുത്രന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഓർപ്പെടുത്തുന്നത്. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം എന്ന് പൗലോസ്ലിഹ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഈ ഭാഗത്തെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്കറിയാമല്ലോ നമ്മുടെ വിളി എന്താണ്, നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടവരാണെന്ന്. നമുക്കറിയാം ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കുമ്പോൾ മോശ ഫറവോനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജനതയെ വിട്ടയക്കണം നിന്റെ അടിമത്തത്തിൽ നിന്ന്. എന്തിനാണ് നീ വിട്ടയക്കുന്നത്? നിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ജനതയ്ക്ക് സത്യ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് നീ ജനതയെ വിമോചിപ്പിക്കണം. അപ്പം ഓരോ ജനതയുടെയും വിമോചനം എന്ന് പറയുന്നത് സത്യദൈവത്തെ ആരാധിക്കുക എന്നുള്ളൊരു തലങ്ങളിലേക്കാണ്. അപ്പം എന്നെയും നിങ്ങളെയും ക്രിസ്തു രക്ഷയ്ക്ക് നിദാനമാക്കി തീർത്തത് ഒരു ആരാധിക്കുന്ന സമൂഹമായിട്ട് മാറ്റപ്പെടാനാണ്. ആ ആരാധന ഇവിടെ അവസാനിക്കുന്നില്ല. ആ ആരാധന നിരന്തരം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കുരുത്തോലകളെ നടക്കുന്ന വിശുദ്ധന്മാരുടെ ചേർന്ന് അവിടെയും അവസാനിക്കാത്ത നിരന്തരമായ ആ ആരാധനയുടെ പ്രത്യേകത സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഭവമാണ്. ആ അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പൗലോസ്ലിഹ നമ്മളെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവപൂർവമായിട്ട് പൗലോസ്ലിഹയുടെ പ്രാർത്ഥനയുടെ വിവിധ വിഷയങ്ങൾ വിവിധ അധ്യായങ്ങളിൽ പല സഭകൾക്ക് നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ നൽകുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന് പൂർണ്ണ പ്രസാദത്തിന് യോഗ്യമാണ് നടക്കുക. അതുപോലെ ഈ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോകത്തിന്റെ ജ്ഞാനമല്ല, വെളിപ്പെട്ട് കിട്ടിയ ഉയരങ്ങളിലെ ജ്ഞാനത്തിനനുസരിച്ച് നിങ്ങൾ വളരണം. മൂന്നാമതായിട്ട് നിങ്ങൾ ആത്മീയ ഫലം നന്മയുള്ളവരായി ആത്മീയ ഫലം കായ്ക്കുന്ന മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടണം. നാലാമതായിട്ട് നിങ്ങൾ സഹിഷ്ണുതയുള്ളവരും ക്ഷമയുള്ളവരുമായിട്ട് മാറ്റപ്പെടണം. അഞ്ചാമതായിട്ട് വിശുദ്ധന്മാരുടെ വെളിച്ചത്തിന് പങ്കാളികളായി ആ വെളിച്ചത്തിനോട് ചേർന്ന് നിത്യമായ വെളിച്ചത്വമായ ദൈവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ആറാമതായിട്ട് സത്യരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി തന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന സത്യദൈവത്തെ പൂർണ്ണ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കണം. ഈ ഒരു ദൗത്യമാകട്ടെ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സാധ്യതയിലേക്കാകട്ടെ നമ്മളെ ദൈവം നമ്മളെ തന്നെ നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത്. പൗലോസ്ലിഹയുടെ ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താം. ആ പ്രാർത്ഥന നമുക്ക് എല്ലാ നന്മയിലും ചലിക്കുവാനും നടക്കുവാനും മുഖാന്തരമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനിബ്രാൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചന്റെ ശ്രദ്ധേയമായ പുതിയ ചിന്തകളെ കൂട്ടി സംയോജിപ്പിച്ച ഒരു പ്രസംഗം, ഒരു ദിവ്യമായ സന്ദേശം നമുക്ക് കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. റീഡിഫൈൻ അവർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് പ്രെയർ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം. അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് കൊലോസ്യ ലേഖനം 1:9-14 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. യേശുക്രിസ്തുവിന്റെ സഭയെ ചിത്രീകരിക്കുന്നത് എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ, തലയായ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതാണ് കൊലോസ്യ ലേഖനമെന്ന് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം ആരംഭിച്ചു. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ചിലപ്പം നന്നായി ശ്രദ്ധിച്ചവർക്കുണ്ടായ ചിന്തയും അതിനെ വിമർശന ബുദ്ധിയോടെ കാണുന്നവർക്കും രണ്ട് രീതിയിലുള്ള ചിന്തകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നന്നായി ശ്രദ്ധിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം എന്റെ എളിയ മനസ്സിൽ കടന്നു വന്നത്, നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പത്തിൽ നിന്ന് എത്രയോ വിദൂരസ്ഥമാണ് പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ പ്രാർത്ഥനാ സങ്കല്പം. സഭ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന സങ്കല്പം, ഇതൊക്കെ എത്രയോ വിദൂരസ്ഥമാണെന്നും അതിൽ നമ്മൾ എത്രമാത്രം വികലമാണെന്നും അതിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. എന്നാൽ ഇതിനെ വിമർശന ബുദ്ധിയ കാണാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ നമുക്ക് മനസ്സിൽ ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി ഒരാൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പൂർണ്ണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. തിരികെ മടങ്ങുന്നത് വരെയും നൽകുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. ലഭിക്കുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുവാൻ ദൈവം നമുക്കൊരു കൃപ നൽകി. ആ കൃപയുടെ പേരാണ് ദൈവജ്ഞാനം. ആ ദൈവജ്ഞാനത്തിന് അനുരൂപമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് എന്തൊക്കെയാണെന്ന് വളരെ ശ്രേഷ്ഠമായ 6 വ്യത്യസ്തമായ ചിന്തകളിലൂടെ, നമ്മൾ പാലിക്കേണ്ടുന്ന വ്യത്യസ്തമായ 6 ചിന്തകളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പരിചയപ്പെടുത്തി. ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വി ഹാവ് അവർ ഓൺ ഇന്റർപ്രിട്ടേഷൻസ് ഓർ മീനിങ് എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് ഈ ഒരു തലത്തിലേക്ക് നമുക്കൊന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മളെയും നമ്മുടെ തലമുറകളെയും ഒക്കെ സമർപ്പിക്കുവാൻ ദൈവം ഒരു വലിയ നിശ്ചയം പ്രിയപ്പെട്ട അച്ഛന്റെ പ്രസംഗത്തിലൂടെ നൽകി എന്നുള്ളത് ഇന്നത്തെ മുഖ്യ സന്ദേശത്തിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അച്ഛന്റെ സംസാരം വളരെ ഗൗരവമായിട്ട് അച്ഛൻ സംസാരിക്കുന്ന സമയത്ത് ശബ്ദമേറി വന്നത് അത് ദേഷ്യത്തിന്റെ ഭാഗമായിട്ടല്ല, ഈ മാറ്റത്തിലേക്ക് നമ്മളൊക്കെയും സമൂഹമായിട്ട് മാറി വരേണ്ടുന്നത് അനിവാര്യമാണെന്നുള്ള ചിന്ത അച്ഛനെ ബോധപൂർവം ഭരിക്കുന്നത് കൊണ്ടാണ് അച്ഛന്റെ ശബ്ദം ഉയർന്ന് ഉയർന്ന് ഉയർന്നു വന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അച്ഛന്റെ ശബ്ദം. അത് നമ്മളോടുള്ള സ്നേഹവും നമ്മളെല്ലാം ആ തലത്തിലേക്ക് ഉയരേണ്ടതാണെന്നുള്ള ബോധ്യവും ഒരു വികാരത്തോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെയുള്ള സന്ദേശം ദൈവത്തിന്റെ കൃപയിലൂടെ നമ്മളെ കേൾപ്പിച്ചതിൽ സുബോറോ പ്രാർത്ഥനയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും ഇതിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരായ എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പേരിലും പ്രത്യേകമായി നന്ദിയും കടപ്പാടും പ്രകാശിപ്പിക്കുകയാണ്. തുടർന്നും ഇപ്രകാരമുള്ള ശക്തമായ ചിന്തകൾ കേൾപ്പിക്കുവാൻ പ്രിയ അച്ഛനെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു. വലിയവനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഐസക് അച്ഛ പേര് വായിച്ചു കഴിഞ്ഞേ. ഷാജി, രോഹാൻ, അതോ ഡയോണ, റിറ്റി, സന്ധ്യ, മറിയാമ, അനന്യ, ടോബി, എബ്രഹാം, നിസി, ഒരു ബിനിൽ മാത്യു, ഹാർട്ട് സർജറിയാണ്, ബിനിൽ മാത്യുവിനെ കൃത്യമായിട്ട് ഓർക്കാം. സാധാരണ നമ്മൾ ഓർക്കാറുള്ള വൈദികരെ ഓർക്കാം, ന്യൂയോർക്കിലും ഇവിടെയായിട്ട് രോഗമനുഭവിക്കുന്ന വൈദികർ, ജിമ്മി, ആലിസ് ജോസഫ്, ജോയൽ, ഒരു മേരി ആന്റി,
മോളി, ഏലിയാമ്മ, റേച്ചൽ സ്കറിയ, മേരിക്കുട്ടി, സൂസി ജോൺ, രനൂപ്, മറിയാമ്മ അലക്സാണ്ടർ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനും നിത്യനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, പ്രാർത്ഥനയുടെ ഒരു പുതിയ മുഖം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ കൊലോസ്യ ലേഖനത്തിലൂടെ ഞങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിക്കുകയും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബലഹീനരായി ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കാവശ്യമുള്ളവ നേടിത്തരുവാനുള്ളൊരു മുഖാന്തരമായിട്ടും ദൈവം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു മുഖാന്തരമായിട്ടും ചോദിച്ചാൽ ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ കാര്യങ്ങളെ അവതരിപ്പിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ നടന്നുവെങ്കിലും വ്യത്യസ്തമായൊരു ചിന്ത ഞങ്ങളെ പഠിപ്പിച്ച് 6 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ പൂർണ്ണരൂപത്തെ ദൈവവിഷയത്വം വിഷയവുമായി ചേർത്തിണക്കി പഠിക്കുവാനും കേൾക്കുവാനും ഇന്ന് തന്ന വലിയ അവസരത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുസന്നിധിയിൽ ഏഴകളും പാപികളുമായി ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. സമൂഹത്തെയോ ഞങ്ങളുടെ സഹോദരങ്ങളെയോ ഇടവകയോ ദേശത്തെയോ മറ്റ് സഭകളെയോ മറ്റ് മതസ്ഥരെയോ ഒക്കെ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയി. എങ്കിലും സമീകൃതമായി ദൈവകൃപയുടെ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന നല്ല നിമിഷങ്ങൾ തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു പുനർ നിർവചനം ദൈവത്തിന്റെ കൃപയിലൂടെ ഞങ്ങൾക്ക് ഒരിക്കലും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായ വൈദികനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ അവിടുന്ന് മാനിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സഭയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപപ്രകാരം നടത്തപ്പെടുന്ന എല്ലാ നിശ്ചയങ്ങളും എല്ലാ തീരുമാനങ്ങളും അഭിഷേകങ്ങളും ഒക്കെ സഭയ്ക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും സമൂഹത്തിന്റെയും എല്ലാ ജാതി മതസ്ഥർക്കും നന്മയുടെ പര്യായവുമായി അത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദേശങ്ങളിലും ഞങ്ങൾ പാർക്കുന്ന രാജ്യങ്ങളിലും ഭരണതന്ത്രജ്ഞന്മാരിലും നിലനിർത്തണമേ. സഭയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന വൈദികരിലൂടെ ആധ്യാത്മിക സംഘടനകളിലൂടെ കർത്താവിന്റെ നന്മയും കൃപയും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ വ്യത്യാസമില്ലാതെ ലഭിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. രോഗികളായിരിക്കുന്നവർ കർത്താവെ നിന്റെ മുമ്പിലേക്ക് കൈകോക്കുമ്പോൾ അങ്ങ് ഇതുവരെയും അവരെ അനുഗ്രഹിച്ചു, ആശ്വസിപ്പിച്ചു, അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ഞങ്ങളെ നമ്മുടെ ശിരസ്കരായി കൈകൾ കൂപ്പിക്കൊണ്ട് തിരുസന്നിധിയിൽ നിൽക്കുന്നു. ദൈവമേ, രോഗികളെ സ്പർശിക്കണമേ. ഞങ്ങൾ പേര് പറഞ്ഞതും ഞങ്ങളുടെ മനസ്സുകളിൽ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നതുമായ ഏറെ പേർ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. ദൈവം കൃപ കൊണ്ടും നന്മ കൊണ്ടും അവരെ സ്പർശിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി വളരുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പഠന സംബന്ധമായി ദൂരസ്ഥലങ്ങളിലും ഭവനത്തിൽ നിന്നുകൊണ്ടുമൊക്കെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവാനുഗ്രഹത്തിലും ദൈവകൃപയിലും ചേർത്ത് നിർത്തണമേ. ശൈശവാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവനമ്പ്രാന്റെ കരുണയും പരിപാലനവും പൂർത്തീകരിക്കപ്പെടണമേ. മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കണ്ണുനീരുകളെ കർത്താവ് മാനിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ വിശ്രമ ജീവിതത്തിലായിരിക്കുന്നവർ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, അവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ കുടുംബങ്ങളും സമാധാനത്തിലും സ്വസ്ഥതയിലും നിരന്തരമായ കൃപയിലും ജീവിപ്പാൻ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സന്നദ്ധരാക്കണമേ. അവിടുത്തെ ബലമുള്ള കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കൊലോസ്യ ലേഖനത്തിൽ ഞങ്ങൾ ഇന്ന് കേട്ടതായ പ്രാർത്ഥനയുടെ നവ്യമായ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ച് അത് വേരി പിടിച്ച് അത് വളർന്നു വലുതായി നല്ല ഒലിവ് വൃക്ഷങ്ങളായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ കൂട്ടായ്മയെ, നടത്തിയവരെയും നടത്തുന്നവരെയും തുടർന്ന് നടത്തുവാൻ ഇരിക്കുന്നവരെയും ഒരുപോലെ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും കൂടിയും പ്രത്യേകം നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടുള്ള മലകര അസോസിയേഷന്റെ എല്ലാ പരിപാടികളിലും തീരുമാനങ്ങളിലും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേർത്തു നൽകുന്ന ഒന്നി മാമനച്ചൻ, ശ്രീ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടിന്റെ ഭാഗമാകുന്ന എല്ലാവരോടും വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിള് വായിച്ച ജോളി ആന്റി, അതുപോലെ എന്റെ അടുത്ത ചോദ്യം പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.